Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. The title is Saddarshanam Satsanga, presented by Sri Nochur Venkatraman. Thank you. Om Namah Shivaya.
Vasishthan parnju Ramanodu, Than aarennu arinju, Than kartavo bhoktavo alla, ശുദ്ധമായ ബോധസ്വരൂപമായ വസ്തുവാണെന്ന് ഉണർവുകൊണ്ട് നല്ലവണ്ണം തെളിഞ്ഞിട്ട് അദ്ദേഹം ലോകത്തിൽ വ്യവഹരിക്കുമ്പോൾ ഈ ജാഗ്രത നഷ്ടപ്പെട്ടു പോവാതെ ഉള്ളിൽ എന്തൊക്കെ വാസനകൾ പൊന്തി വരുന്നുവോ ആ വാസനകളൊക്കെ അപ്പപ്പോ ഈ ചിത്സ്വരൂപമായ അഗ്നിയിൽ ഭസ്മമായിക്കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഉണർന്ന ഒരു സ്ഥിതിയാണ് സമാധി, അല്ലാതെ ജഡം പോലെയുള്ള ഒരു അവസ്ഥയല്ല, ജഡം പോലെയുള്ള ഒരു സ്ഥിതിയല്ല, ജഡാവസ്ഥയല്ല. അതു തൂഷ്ണീം അവസ്ഥിതി. അപ്പോ ആ അലേർട്ട്നെസ്, ജാഗ്രത അത് വിട്ടുകളയരുത്. ചിദേവ വിദ്യ, അചിത്താണ് വിദ്യ. അത് അശൂന്യമായ സ്ഥിതി, ശൂന്യസ്ഥിതിയല്ല, അശൂന്യമായ സ്ഥിതി. മഹർഷിയുടെ ജീവചരിത്രം നോക്കിയാൽ നമുക്ക് കാണാം, പലപ്പോഴും ബാഹ്യ വ്യവഹാരം ഒക്കെ ശൂന്യമായിട്ട് ശരീരത്തിന് പാതാളലിംഗ ഗുഹയിൽ കൊണ്ടുവച്ചു. തിരുവണ്ണാമലയിൽ പാതാളലിംഗത്തിൽ ചെന്നിരുന്നു, അരുണാചലേശ്വര ക്ഷേത്രത്തിൽ പാതാളലിംഗത്തിൽ ചെന്നിരുന്നു. എത്ര ദിവസമായി എന്നറിയില്ല, അനേക ദിവസങ്ങൾ ആ പാതാളലിംഗം ഗുഹയുടെ ഉള്ളിൽ ഇരുന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് തന്നെ അറിയില്ല. അപ്പൊ ആർക്കും തിരുവണ്ണാമലയിലുള്ളവർക്കും ഇദ്ദേഹത്തിനെ കുറിച്ച് അറിയില്ല. അപ്പൊ അന്ന് അവിടെ ഉണ്ടായിരുന്ന സിദ്ധനാണ് ശേഷാദ്രിസ്വാമികൾ. ശേഷാദ്രിസ്വാമികൾ ഒരു ദിവസം ഈ ഗുഹയുടെ ഉള്ളൊന്ന് പുറത്തു വരുന്നത് വെങ്കടാചല മുതലിയാർ എന്ന് പറയുന്ന ഒരാള് കണ്ടു. ആ മുതലിയാറോട് പറഞ്ഞു, ഗുഹയ്ക്കുള്ള ഒരു സ്വാമി ഇരിക്ക്, പോയി പാര് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി ശേഷാദ്രിസ്വാമി. ഈ വെങ്കടാചല മുതലിയാർ ഗുഹയിൽ പോയി നോക്കുമ്പോ ഇവിടെയൊക്കെ വ്രണമായിട്ട് ഈ ചാഴിയും എലിയും തേളും പാമ്പും സകല പ്രാണികളും അതിനകത്തുണ്ട്, ഒക്കെ കടിച്ച് ഈ ഇടുപ്പിന് ചുവട്ടിലുള്ള ഭാഗം മുഴുവൻ പഴുത്ത് വ്രണമായി കിടക്കുക. എന്നിട്ടും ഒരു വിധത്തിലും ആസ് ഇഫ് ഹി ഈസ് നോട്ട് കോൺഷ്യസ്, നിശ്ചലമായിട്ട് ഇരിക്കുക. അവരൊക്കെ കൂടെ അങ്ങനെ പൊക്കി പുറത്തു കൊണ്ടുവന്ന് വെച്ചു ഗുഹയുടെ ഉള്ളെന്ന്. അതിനുശേഷം അവര് വളരെ കാലം ശുശ്രൂഷിച്ച് ഈ വലത് കാൽ മഹർഷിക്ക് അതുകൊണ്ട് ജീവിതം മുഴുവൻ സ്വാധീനമില്ല. വടി വളരെ ചെറുപ്പത്തിൽ തന്നെ വടി പിടിച്ചു തുടങ്ങി. വലത് കാൽ ആ പതാളലിംഗത്തിലിരിക്കുന്ന ആ ദശയില് കടിച്ച് പോയതാണ്. അന്നു മുതൽ തന്നെ സ്വാധീനമില്ല ഈ വലത് കാലിന്. പിന്നെ വളരെ കാലം അങ്ങനെ തന്നെയുള്ള സ്ഥിതിയായിരുന്നു, ശരീരത്തിന് ശേഷിയില്ലാതെ എങ്ങനെ ഇരുന്നു പോകും. പക്ഷേ പിന്നീട് മഹർഷി പറയുന്നുണ്ട് ഈ അവസ്ഥയെക്കുറിച്ച്. എല്ലാവരും പറഞ്ഞു ഞാൻ സമാധിയിലാണെന്ന് പറഞ്ഞു, ഞാൻ മിണ്ടാതിരുന്നത് കൊണ്ട് മൗനവ്രതമാണെന്ന് പറഞ്ഞു, ആഹാരം കഴിക്കാതിരുന്നത് കൊണ്ട് പഷ്ണിയാണെന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ കോൺഷ്യസ് ആയിട്ട് ബോധപൂർവം ഒന്നും ചെയ്തിട്ടില്ല. സമാധിയാണെന്ന് എല്ലാവരും പറയുന്ന അവസ്ഥയിലും ഐ വാസ് ഫുള്ളി വിജിലന്റ്. അതൊരു ജഡമായ ഒരു സ്ഥിതിയല്ല, എല്ലാവരും എന്നെ സമാധി എന്ന് പറഞ്ഞ സ്ഥിതിയിലും ഞാൻ പൂർണ്ണ ഉണർവോടുകൂടെ തന്നെ ഇരുന്നു. ചിലപ്പോഴൊക്കെ ചോദിക്കും, സ്വാമി അന്നൊക്കെ അങ്ങ് ഇങ്ങനെ ബാഹ്യപ്രജ്ഞ ഇല്ലാതെ ഇരുന്നുവല്ലോ, അവസാന അവസ്ഥയിൽ ആശ്രമങ്ങളിലൊക്കെ, ആശ്രമത്തിൽ കാണുമ്പോ കറക്റ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് ഇഡ്ഡലി കഴിക്കുന്ന സമയത്ത് വരും, എല്ലാവരുടെ കൂടെയും ഇരിക്കും, എന്നിട്ട് ഒരേ ഒരു ഇഡ്ഡലി കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകും, ആഹാരം കഴിക്കാനും എല്ലാവരുടെ കൂടെയും നടുവിൽ വന്നിരിക്കും, എല്ലാവർക്കും വിളമ്പണതൊക്കെ കൂടെ കൂട്ടിക്കുഴച്ച് താനും കഴിക്കും. എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ഥിതപ്രജ്ഞസ്യ കാഭാഷ, ഒന്നും വേറെ ഒന്നും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒന്നും ഇല്ലായിരുന്നു പുറമേക്ക്. അപ്പൊ ചോദിച്ചു ആരോ, അന്ന് ഇങ്ങനെ കണ്ണുമടച്ചിരിക്കും, ചിലപ്പോ വായിലിട്ട ആഹാരം വായി തന്നെ കിടക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു മലയിൽ അരുണാചലേശ്വര ക്ഷേത്രത്തിലുള്ളപ്പോ. വായിൽ ചിലപ്പോ പഴവും പാലും കൂടി ഇട്ടു കൊടുത്താൽ അടുത്ത ദിവസം ചിലപ്പോ ആ പഴം വായിൽ ഇവിടെ എവിടെയും കിടക്കും, അത്ര ഉള്ളിലേക്ക് ഇറങ്ങിയിണ്ടാവില്ല എന്ന്. അപ്പോ ആ അവസ്ഥയും പിന്നീട് ആശ്രമത്തിലുള്ള അവസ്ഥയും ചോദിച്ചപ്പോ മഹർഷി തന്നെ പറഞ്ഞു, ഒരു വ്യത്യാസവും ഇല്ലാന്ന്. അന്ന് കണ്ണടച്ചിരുന്നു, ഇന്ന് കണ്ണു തുറന്നിരിക്കുന്നു, അത്രേ ഉള്ളൂ. അന്ന് എന്തുണ്ടോ അത് ഇന്നും ഉണ്ട്, ഇന്ന് എന്തുണ്ടോ അത് അന്നും ഉണ്ട്. അപ്പൊ ശരീരത്തിലും മനസ്സിലും ഒക്കെ എന്തൊക്കെയോ നടക്കണു, അതൊന്നും അവർ കോൺഷ്യസേ അല്ല. അവരുടെ ശ്രദ്ധ മുഴുവൻ സ്വരൂപത്തിലാണ്. സ്വരൂപത്തില് ശ്രദ്ധ പതിച്ച് സ്വരൂപനിഷ്ഠനായിട്ടിരിക്കുന്ന ജീവൻ മുക്തന് ആ ഉണർന്ന സ്ഥിതി, അത് തന്നെയാണ് വിദ്യ, ബ്രഹ്മവിദ്യ. ചിദേവ വിദ്യ വിലസന്തി അശൂന്യ, അത് ശൂന്യമായ സ്ഥിതിയല്ല, അത് പൂർണമായ സ്ഥിതിയാണ്, പൂർണതയാണ്. നമ്മളുടെ സ്വരൂപത്തിൽ എന്തെങ്കിലും ചേർക്കാൻ പറ്റുമോ നോക്കൂ. പൂർണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഇമാജിൻ ചെയ്യണ്ട, ഭാവന ചെയ്യണ്ട, ഞാൻ ഉണ്ട് എന്ന ഉണർവിൽ എന്തെങ്കിലും ചേർക്കാൻ പറ്റുമോ? പറ്റുമോ? ഞാൻ ഉണ്ടെന്നുള്ള ഉണർവിൽ നിന്ന് ഒന്നും എടുത്തു മാറ്റാനും പറ്റില്ല. ഇപ്പൊ അന്ന് തന്നെ പറഞ്ഞു, കൈ ആംബ്യൂട്ടേറ്റ് ചെയ്ത് എടുത്താൽ കൈയില്ലാത്ത ആൾക്ക് ഞാൻ എന്നുള്ളത് അല്പം കുറഞ്ഞതായിട്ട് എവിടെയെങ്കിലും തോന്നുന്നുണ്ടോ? കൈ പോയാലും ശരി, കാലു പോയാലും ശരി, എന്തു പോയാലും ഞാൻ എന്നുള്ള അനുഭവം പൂർണ്ണമാണ്. ശരീരത്തിലെ അംഗങ്ങളെ എടുത്തതുകൊണ്ട് ആ പൂർണ്ണാനുഭവത്തിന് ഒരു കോട്ടവും തട്ടണില്ല. അതിലിനി ഒന്നും ചേർക്കാനും പറ്റില്ല. അതിൽ ഒരു എക്സ്പീരിയൻസും ഒന്നിനെയും അവിടെ കൊണ്ട് ഒട്ടിച്ചു ചേർക്കാൻ പറ്റില്ല. അത് സ്വയം പൂർണ്ണമാണ്. അത് അശൂന്യം, അശൂന്യം, ശൂന്യമല്ല, അത് പൂർണ്ണ വസ്തുവാണ്. അതിൽ ശ്രദ്ധ പതിക്കുമ്പോ അതുണ്ട്. അതുണ്ടായിട്ട് അനുഭവപ്പെടാതിരിക്കാൻ കാരണം കഴുത്തിലുള്ള മാല പോലെയാണെന്ന്. നഷ്ടപ്പെട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നത് കൊണ്ട് മാലയുടെ ഗൗരവം ഇല്ലാപ്പോ. മാല തിരിച്ചു കിട്ടിയപ്പോ എന്തായി? വളരെ സന്തോഷമായി. നഷ്ടപ്പെട്ടത് കിട്ടിയ പോലെ ഉള്ള സന്തോഷം. വാസ്തവത്തിൽ നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, കഴുത്തിൽ തന്നെ കിടക്കുകയായിരുന്നു. അന്വേഷിച്ച് അന്വേഷിച്ച് അവസാനം ആരോ ദാ ഇവിടെ കിടക്കണമെന്ന് കാണിച്ചു കൊടുത്തപ്പോ കിട്ടിയ പോലെ ഉള്ള സന്തോഷം. പുതിയതായിട്ടൊന്നും കിട്ടാനുള്ളതോ കിട്ടിയതോ അല്ല, നമ്മളുടെ സ്വരൂപം സിദ്ധിച്ചു, അത്രയേ ഉള്ളൂ. എനിക്ക് എന്നെ തിരിച്ചു കിട്ടി. നിജലാഭതുഷ്ട. ഭാഗവതത്തിൽ ശുഖബ്രഹ്മ മഹർഷിയെ കുറിച്ച് പറയണത് എന്താ? നിജലാഭം കൊണ്ട് സന്തുഷ്ട, തന്നെ കിട്ടിയത് കൊണ്ടുള്ള സന്തോഷം. വേറെ എന്തെങ്കിലും കിട്ടിയതല്ല, തന്നെ താൻ തിരിച്ചു കിട്ടി. ബാക്കിയൊക്കെ നഷ്ടപ്പെട്ടാലും വേണ്ടില്ല. രാമതീർത്ഥ സ്വാമികൾ ഒരു കഥ പറയും. ഒരാൾ പുതിയതായിട്ട് ഒരാൾ ഒരു അമ്പലത്തിൽ മധുരപലഹാരം കൊടുത്തു അത്ര എല്ലാവർക്കും. അപ്പൊ സന്തോഷം വല്ലതും ഉണ്ടെങ്കിലല്ലേ മധുരപലഹാരം കൊടുക്ക. അപ്പൊ അയാളോട് ചോദിച്ചു, എന്തിനാപ്പ ഈ സ്വീറ്റ് കൊടുക്കണതെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞാനൊരു പുതിയ കാറ് വാങ്ങി. അപ്പൊ അതിനാണോ? അതല്ല, ആ കാറ് ഇന്നലെ വെച്ച് നഷ്ടപ്പെട്ടു പോയി, ആരോ കട്ടോണ്ട് പോയി. ആ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ സ്വീറ്റ് കൊടുക്കണത്. ഇവർ ചോദിച്ചു, തനിക്കെന്താ ഭ്രാന്തുണ്ടോ? കാറ് നഷ്ടപ്പെട്ടാൽ സന്തോഷമാണോ? പിന്നല്ലാതെ കാറ് മാത്രമല്ലേ പോയുള്ളൂ, കാറിൽ ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാനും നഷ്ടമാവുമായിരുന്നുല്ലോ എന്ന് പറഞ്ഞത്രേ. അപ്പോ നമ്മൾ ചിരിക്കണം. രാമതീർത്ഥ സ്വാമികൾ എങ്ങനെ തന്നെ പറയണം, നിങ്ങൾ ചിരിക്കണോ ഇത് പറയുമ്പോ? നമുക്ക് കാറുണ്ട്, ആള് നഷ്ടമായിരിക്കണു എന്നാണ്. കാർ അതേപോലെ ഉണ്ട്, ഉള്ളിലുള്ള ആളാണ് നഷ്ടമായിരിക്കുന്നത്. കാറ് നഷ്ടമായാലെങ്കിലും പോട്ടെ, കാറുണ്ട്, ആളെ നഷ്ടമായിരിക്കണം. ആളെ തിരിച്ചു കിട്ടണം, നഷ്ടമായ ആളെ തിരിച്ചു കിട്ടണം. നിജലാഭതുഷ്ട, ഉള്ളിലുള്ള ആളെ തിരിച്ചു കിട്ടിയാൽ ഏർപ്പെടുന്ന തുഷ്ടി, സന്തോഷം, തൃപ്തി ഉണ്ടല്ലോ, അത് പരിപൂർണമാണ്. അത് നിറഞ്ഞതാണ്, അത് ശൂന്യമല്ല, അത് പൂർണ്ണമാണ്. ഉള്ളും പുറവും നിറഞ്ഞിരിക്കുന്ന പൂർണ്ണതയാണ്. ആ പൂർണ്ണതയാണ് വിലസന്തി അശൂന്യ എന്ന് ഭഗവാൻ പറഞ്ഞത്. അശൂന്യമാണത്, ശൂന്യമല്ല. അശൂന്യമായ ആ സ്ഥിതി, അത് ഒരു ജഡമായിട്ടുള്ള സ്ഥിതിയല്ല, വികാരത്തിന്റെ മണ്ഡലവുമല്ല, സത്യത്തിന്റെ മണ്ഡലമാണ്. മോസ്റ്റ് നാച്ചുറൽ സ്റ്റേറ്റ്. അത് ഇപ്പോഴേ ഉണ്ട്, എപ്പോഴും ഉണ്ട്. വിവേകാനന്ദ സ്വാമികൾ ഡെട്രോയിറ്റിലോ മറ്റോ ഉള്ള അദ്ദേഹത്തിന്റെ ആ പ്രസംഗ സീരീസ്, അതിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ബ്രഹ്മമാണ്, നിങ്ങൾ വെറുതെ ജീവനെ പോലെ നാടകം നടത്താണ്, എഴുന്നേക്കൂ, നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപികളാണ്. പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക്, ആ അനുഭൂതി ഉള്ള ആളുകൾ പറയുമ്പോൾ ആ അനുഭവത്തിന്റെ രസം അപ്പൊ തോന്നും. ആളുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കും. അർത്ഥം മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും എന്തോ സംഭവിക്കണ പോലെ ഒരു ഇരിപ്പ്. അത് കഴിഞ്ഞിട്ട് കുറെ ചെറുപ്പക്കാരൻ ആ പ്രസംഗം കഴിഞ്ഞ് പുറത്തു വന്നാൽ പറയും, അദ്ദേഹം പറയുമ്പോ എന്തോ സംഭവിക്കണം. അത് കഴിഞ്ഞാൽ ഒക്കെ പോയ പോലെ അദ്ദേഹം നമ്മളെ ഹിപ്നോട്ടൈസ് ചെയ്യാണോ തോന്നണോ. അപ്പൊ ഇതിന് വിട്ടുകൊടുക്കാൻ പാടില്ല. അപ്പൊ അതില് അടുത്ത ദിവസത്തെ ആ പ്രസംഗത്തില് ഒരു പെൺകുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, സർ, യു ആർ ഹിപ്നോട്ടൈസിങ് അസ്. ഇതേപോലെ സ്ഥിതി, എല്ലാം ബ്രഹ്മമാണ്, ജഗത്ത് മുഴുവൻ പരമാത്മസ്വരൂപമാണെന്ന് പറയുമ്പോൾ നിറഞ്ഞു നിൽക്കുന്നു അവസ്ഥ. അപ്പൊ ആ കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, സർ, യു ആർ ഹിപ്നോട്ടൈസിങ് അസ്. നിങ്ങളെ എന്താ പറയാ, മെസ്മെറിസം ചെയ്യാണ്, മാസ്മരികമായ ഒരു ലോകത്തിലേക്ക് കൊണ്ടുപോവാണ് അങ്ങ് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത്രേ, നോ മൈ ഡിയർ ചൈൽഡ്, യു ആർ ഓൾറെഡി ഹിപ്നോട്ടൈസ്ഡ്. ഐ ആം ഓൺലി ഡീ ഹിപ്നോട്ടൈസിങ് യു. മായ നല്ലവണ്ണം മയക്കി വെച്ചിരിക്കുകയാണ്. സ്ത്രീയാണെന്നും പുരുഷനാണെന്നും വെള്ളക്കാരനാണെന്നും ഇന്ത്യക്കാരനാണെന്നും ഭർത്താവാണെന്നും ഭാര്യയാണെന്നും അച്ഛനാണെന്നും അമ്മയാണെന്നും എന്തൊക്കെയോ വേഷങ്ങൾ ആരോപിച്ച് നല്ലവണ്ണം മയക്കി വെച്ചിരിക്കുക. ആ മയക്കത്തൊന്നും ഞാൻ ഉണർത്തുന്നു അത്രേ ഉള്ളൂ, അല്ലാതെ മയക്കല്ല. പക്ഷെ ആ ഉണർന്നത് പോലും മഹാത്മാക്കൾ, ഭഗവാൻ പോലും അർജുനനോട് തന്നെ ഞാൻ ഉണർത്തുന്നു, തലയിൽ കൈവച്ചൊന്നും ഉണർത്തിയില്ല. ഉദ്ധരേതാത്മനാത്മാനം ന ആത്മാനം അവസാദയേത്. അവരാരും ഒരു വിധത്തിലുള്ള ആർട്ടിഫിഷ്യൽ മെത്തേഡ്സും പ്രയോഗിക്കില്ല. ദേ വിൽ കമ്പൽ യു ടു ഫൈൻഡ് ഔട്ട്, അത്രയേ ഉള്ളൂ. എങ്ങനെയെങ്കിലും നിങ്ങളായിട്ട് കണ്ടെത്തണം. ഒരു വഴിക്കും അവര് ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ കുഴപ്പമുണ്ട്. അതൊന്നും സാധ്യമല്ല, ചെയ്യില്ല. ചെയ്യുവാണെങ്കിൽ കൃഷ്ണൻ തന്നെ ചെയ്യണമായിരുന്നു അർജുനനെ, ഞാനിതാ തലയിൽ കൈവയ്ക്കണു, തനിക്ക് വേണ്ടതൊക്കെ ഇതാ തരണു. അങ്ങനെ ഒരു വഴിയേ ഇല്ല. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ഓരോരുത്തരും ഉള്ളില് സർവേശ്വരൻ ഉണ്ട്, അവിടെ നിന്ന് ബോധിപ്പിക്കും. പുറത്തു നിന്നുള്ള ഗുരു സൂചന മാത്രമേ തരുള്ളൂ, ഇൻഡിക്കേഷൻ മാത്രമേ തരുള്ളൂ. അകത്തുള്ള ഗുരു വേണം നമ്മളെ സത്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ. ഹൃദയത്തിലുള്ള ഗുരു ഉള്ളിന്ന് ആകർഷിച്ച് ഹൃദയത്തിൽ സത്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം. വിവേകാനന്ദ സ്വാമികളുടെ ആ പ്രസംഗ സീരീസിൽ തന്നെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. ഒരു ദിവസം ഈ പ്രഭാഷണം വളരെ ഇന്റൻസാണ്. അദ്ദേഹത്തിന് രാജയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം മൂന്ന് സീരീസ് ഉണ്ട്. ജ്ഞാനയോഗ പ്രസംഗ പരമ്പര ആരംഭിക്കുമ്പോൾ ഭക്തിയോഗത്തിൽ അദ്ദേഹം ഭക്തനാണോ, രാജയോഗം പറയുമ്പോൾ അദ്ദേഹം രാജയോഗിയാണ്. ജ്ഞാനയോഗം പറയുന്ന സമയത്ത് ആദ്യം ഒരു ഇൻട്രഡക്ഷൻ ഉണ്ട്. ആ പ്രസംഗം ആരംഭിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഞാൻ പറയാൻ പോവാണ്. എന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഞാൻ സംസാരിക്കും. ഒരുപക്ഷെ ഇത് കേട്ടിട്ട് ആരുടെയെങ്കിലും ഹൃദയം പൊട്ടിപ്പോവുകയാണെങ്കിൽ എനിക്ക് പ്രശ്നമല്ല. സത്യം വല്ലവന്റെയും ഹൃദയത്തിനേക്കാളും പ്രധാനമാണ്. ഞാൻ പറയണത് കേട്ടിട്ട് ഒരുപക്ഷെ നിങ്ങൾ പള്ളിയിലേക്ക് പോണതൊക്കെ നിർത്തിയാൽ എനിക്ക് കുഴപ്പമില്ല. അത് അങ്ങനെ വല്ലതുമൊക്കെ സംഭവിച്ചാൽ അതിന് ഞാൻ കാരണക്കാരനല്ല. ഈ പറയാൻ പോണ സത്യം അല്പം പോലും മറച്ചു പിടിക്കാതെ ഞാൻ പറയാൻ പോണു. ഇങ്ങനെയാണ് അദ്ദേഹം ആരംഭിക്കണം. അതിൽ ഒരു ദിവസം വളരെ ഉയർന്ന, വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു സെഷൻ, അറ്റ്മോസ്ഫിയർ അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോ അദ്ദേഹം പെട്ടെന്ന് നിർത്തിയിട്ട് വേഗം പ്രസംഗ മേടയിൽ നിന്ന് ഇറങ്ങിപ്പോയി തന്റെ മുറിയിൽ പോയി വാതിലടച്ചു. ആളുകൾക്കൊക്കെ മലയുടെ മേലൊന്ന് ചുവട്ടിലിട്ട പോലെയായി. അടുത്ത ദിവസം സ്വാമികളോട് ചോദിച്ചു, എന്താ ഇങ്ങനെ നിർത്തിയതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഈ കേൾക്കുന്ന ആളുകളുടെ മനസ്സൊക്കെ എന്റെ കയ്യിൽ പൾപ്പ് പോലെയായി. ഞാൻ എന്തെങ്കിലും ഓർഡർ കൊടുത്താൽ അവരപ്പം അനുസരിക്കും. അതുമാതിരിയുള്ള സ്ഥിതിയിലായി. അങ്ങനെ ആളുകളെ ഒരു അടിമത്തനത്തിൽ നിർത്താൻ എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ ആ സ്ഥലത്ത് നിർത്തിയിട്ട് പോയത്. അല്ലെങ്കിൽ പക്വമാകാതെ ചിലപ്പോ പലരും സന്യസിച്ചു പോകും, വിട്ടുപോയി കളയും. അപ്പൊ ആ പക്വത അവർക്ക് അവരായിട്ട് കൊണ്ടുവരണം. വേറെ ആർക്കും കൊണ്ടുവരാൻ പറ്റില്ല. ബാക്കിയുള്ളവർക്ക് ഒന്നും സൂചിപ്പിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. ഇൻഫ്ലുവൻസ് ചെയ്യുകയില്ല. മഹാത്മാക്കൾ ഒരിക്കലും ഒരു ലിമിറ്റിന് മേലെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല. ഇൻഫ്ലുവൻസ് എന്ന് വെച്ചാൽ ബുദ്ധിയിൽ നമ്മളുടെ ഉള്ളിൽ അറിവിനെ കടത്തി നമ്മളെ കൊണ്ട് തന്നെ ചിന്തിപ്പിച്ച്, നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് നമ്മളായിട്ട് കണ്ടെത്തണം. അല്ലാതെ ഞങ്ങളുടെ പുറകെ നടക്കൂ. ഭഗവാൻ തന്നെ ഗീത മുഴുവൻ പറഞ്ഞിട്ട് അതാണല്ലോ, വിമർശിതത് അശേഷേണ യഥേച്ഛസി തഥാകുരു. ഞാൻ പറയണത് മുഴുവൻ ചിന്തിച്ചു നോക്കി വിശകലനം ചെയ്തിട്ട് തനിക്ക് എന്താ തോന്നണതെന്ന് വെച്ചാൽ ചെയ്തു പോകുന്നു. പൂർണ്ണ സ്വാതന്ത്ര്യം വിട്ടുതന്നിരിക്കാം. അതേപോലെ ഇവിടെ മഹർഷിയും ആ ഉപദേശത്തില് ഒരിടത്തും അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി ഒന്നുമില്ല. നീ കണ്ടെത്താം, ഹൃദയത്തിൽ കണ്ടെത്താം, തന്നെ കണ്ടെത്താം. തന്നെ കണ്ടെത്തിയാൽ നിജലാഭതുഷ്ടി ഉണ്ടാവും. തന്നെ താൻ കണ്ടാൽ പരിപൂർണ തൃപ്തി ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, ശാന്തി ഉണ്ടാവും. അതാണ് അശൂന്യസ്ഥിതി, ശൂന്യമല്ലാത്ത സ്ഥിതി എന്ന് പറഞ്ഞത്. ആ നിജലാഭം, തന്നെ കണ്ടെത്താനുള്ള മാർഗം ആദ്യം മുതൽ നമ്മള് വീണ്ടും 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 ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ, ഓരോ പാട്ടിന്റെ ലാസ്റ്റ് ലൈനും വരുന്ന പോലെ ഓരോ ശ്ലോകത്തിന്റെ അർത്ഥം പറയുമ്പോഴും അവസാനം ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ആരാണ്, എന്റെ സ്വരൂപം എന്താണ് എന്നുള്ള വിചാരം അതിങ്ങനെ വെച്ച് ചകഞ്ഞുകൊണ്ടിരിക്കുക. പിടികിട്ടുന്നവരെ ഉള്ളില് യു ഹാവ് ടു സ്ട്രഗിൾ. ഉള്ളിലങ്ങനെ പടഞ്ഞുകൊണ്ടിരിക്കണം, അതിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ഞാൻ എന്നുള്ള സ്ഫൂർത്തിയെ പിടികിട്ടിയിട്ടില്ലെങ്കിൽ ഭഗവാൻ പറയണു മനസ്സിന്റെ സ്വരൂപത്തിനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിന്റെ സ്വരൂപം വിചാരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നാമം ജപിക്കുന്നുണ്ടോ, ജപത്തിനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുക. ആ ജപം തന്നെ ക്രമേണ സ്ഫൂർത്തിയായിട്ട് പരിണമിക്കും. കാവ്യകണ്ഠ ഗണപതി മുനിക്ക് ആദ്യം ഉപദേശിക്കുമ്പോൾ ഈ രണ്ടു ഉപദേശവും കൊടുത്തു. ഞാൻ എന്നുള്ളത് എവിടെ നിന്ന് ഉദിക്കണു എന്ന് നിർബന്ധപൂർവം അന്വേഷിച്ചാൽ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ എന്നുള്ളത് പൊന്തണത് എന്ന് മനസ്സിലാവും. മനസ്സ് അവിടെ ലയിക്കും, അതാണ് തപസ്. അല്ലെങ്കിൽ എന്തെങ്കിലും മന്ത്രം ജപിക്കുമ്പോ ആ ജപിക്കുന്ന മന്ത്രധ്വനി, മന്ത്രം എവിടെ നിന്ന് ഉദിക്കണു എന്ന് ശ്രദ്ധിച്ചാൽ അതും ഹൃദയത്തിൽ നിന്നാണെന്ന് മനസ്സിലാവും. മനസ്സ് അവിടെ ലയിക്കും, അതാണ് തപസ്. അപ്പോ മന്ത്രജപം, ജപയജ്ഞത്തിലും ഈ ജപം ശബ്ദം അവസാനം സ്ഫൂർത്തിയായിട്ട് പരിണമിക്കും. നമ്മൾ എന്ത് ജപം ചെയ്യുന്നു, ആ ജപം ബാക്കിയുള്ള ചിത്തവൃത്തികളെ ഒക്കെ ഇല്ലാതാക്കിയിട്ട് ആ ജപം മാത്രമായിട്ട് നിൽക്കും. ക്രമേണ ആ ജപം അജപാജപം ആയിട്ട് തീരും. അജപാജപം എന്ന് വെച്ചാൽ ജപിക്കാതെ ജപിക്കാം. അതായത് നമ്മളിപ്പോ കോൺഷ്യസ് ആയിട്ട് ജപിക്കണു. വായുകൊണ്ട് ജപിക്കുന്നതിന് വൈഖരി ജപം, പിന്നെ മാനസീ ജപം. നമ്മളുടെ ഒരു പുസ്തകം അവിടെ ഉണ്ട്, ജപയോഗ സുധാനിധി. അതിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ ജപത്തിന്റെ മാർഗങ്ങളൊക്കെ. മാനസീ ജപം, മാനസീ ജപം കഴിഞ്ഞാൽ ഈ മാനസീ ജപം എല്ലാം അടങ്ങിയിട്ട് ആ സ്ഥാനത്ത് ഉള്ളിലൊരു ജപം നടക്കുന്നുണ്ട്. എപ്പോഴും നമ്മളൊക്കെ ജപിക്കണവരാ, അറിയാതെ ഒരു ജപം ഉള്ളിൽ നടക്കുന്നുണ്ട്. സ്വരൂപ ജപം, അത് സ്ഫൂർത്തി എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. ആ സ്ഫൂർത്തി, അത് നമ്മൾ തമിഴിൽ പറഞ്ഞാൽ ഞാൻ എന്ന് പറയും, മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ എന്ന് പറയും, സംസ്കൃതത്തിൽ അഹം, ഇംഗ്ലീഷിൽ ഐ, എന്തു വേണമെങ്കിൽ പറഞ്ഞോളൂ. ആ സ്ഫൂർത്തിക്ക് ഭാഷയിൽ അർത്ഥമൊന്നുമില്ല, അതിന് ഭാഷയൊന്നുമില്ല. അത് സദാ നടക്കുന്ന ഒരു അന്തശ്ചലനമാണ്, പ്രഥമ ചലനം. ആ പ്രഥമ ചലനം തന്നെയാണ് അജപാജപം. അതിനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ ജപമൊക്കെ നിന്നുപോയാൽ പോലും ജപം നടന്നുകൊണ്ടേയിരിക്കും. അവർക്ക് പ്രത്യേകിച്ച് ഇരുന്ന് ജപിക്കണം എന്നൊന്നുമില്ല. എന്ത് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും അവരുടെ ഉള്ളിൽ അനുസ്യൂതം ജപം നടന്നുകൊണ്ടിരിക്കും. അപ്പോ ഈ ശ്രദ്ധ, ഇതിന് നമ്മള് നിരന്തര സാധന, സന്തതം ചലിപ്പര സന്തോഷമാകവേ, സദാ ചലിച്ചു പോവാതെ സന്തോഷമായിട്ടുള്ള നൈരന്തര്യ പ്രവാഹം. നെയ്യ് ഒഴിക്കണ പോലെ എന്നാണ്, ആദ്യധാരയാ സ്രോതസാ സമം സരള ചിന്തനം വിരളതഃ പരം. നെയ്യ് ഒരു പാത്രത്തിൽ നിന്ന് ഒരു പാത്രത്തേക്ക് ഒഴിക്കുമ്പോ എങ്ങനെ വടി പോലെ ഒഴുകുവോ, അതുപോലെ ഹൃദയത്തില് സദാ വിച്ഛിത്തിയില്ലാത്ത ജപമോ വിചാരമോ ഭഗവത് ധ്യാനമോ തുടരുകയാണെങ്കിൽ ക്രമേണ മറ്റ് ചിത്തവൃത്തികളൊക്കെ ഒടുങ്ങിപ്പോയി ഇതുമാത്രമായിട്ട് നിൽക്കും. ഇതും ലയിക്കുന്ന സ്ഥാനത്ത് ചിദാകാശം പ്രകാശിക്കും. ഭഗവത് സ്വരൂപം, ഈശ്വര സ്വരൂപം, പരമേശ്വര സ്വരൂപം ഹൃദയത്തിൽ പ്രകാശിക്കും. അത് തന്നെയാണ് പൂർണ്ണസ്ഥിതി, അശൂന്യാസ്ഥിതി, വിദ്യ എന്നൊക്കെ ഭഗവാൻ പറഞ്ഞത്. നമ്മളിവിടെ നിർത്തുകയാണ്. ഇതുവരെ ഉള്ള ശ്ലോകങ്ങൾ മുഴുവൻ വായിച്ചിട്ട് നിർത്താം. അടുത്ത വർഷം ഓർമ്മ വെച്ചോളാം. എനിക്ക് ഓർമ്മയുണ്ടാവില്ല, വേറെ പല സ്ഥലങ്ങളിലും ചിലപ്പോൾ ഇത് എടുക്കുന്നുണ്ടാവും. 14-ാമത്തെ ശ്ലോകത്തില് നമ്മൾ നിർത്തുകയാണ്. ഇതുവരെയുള്ള ശ്ലോകം വായിക്കാം, ഒന്നിച്ച് നിങ്ങൾ ചേർത്ത് വായിച്ചാൽ മതി. സത്പ്രത്യയാക്കിം നു വിഹായ സന്തം ഹൃദ്യേഷ ചിന്താരഹിതോ ഹൃദഖ്യഹ കഥം സ്മരാമസ്തമമേയമേകം തസ്യ സ്മൃതിസ്തത്ര ദൃഢൈവ നിഷ്ഠാ മൃത്യുഞ്ജയം മൃത്യുഭിയാശ്രിതാനാം അഹം മതിർ മൃത്യുമുപൈതി പൂർവം അഥ സ്വഭാവാത് അമൃതേഷു തേഷു കഥം പുനർ മൃത്യുധിയോവകാശഃ സത് സർവൈനിദാനം ജഗതോഹമശ്ച വാച്യഃ പ്രഭുഃ കശ്ചിദപാരശക്തിഃ ചിത്രേത്ര ലോക്യം ച വിലോകിതാ ച പടപ്രകാശോപി അഭവത് സ ഏകഃ ആരഭ്യതേ ജീവജഗത് പരാത്മതത്വാഭിധാനേന മതം സമസ്തം ഇദം ത്രയം യാവദഹം മതി സ്യാത് സർവോത്തമാ അഹം മതിശൂന്യനിഷ്ഠാ സത്യം മൃഷാവാം ചിദിദം ജഡം വാം ദുഃഖം സുഖം വേതി മുധാ വിവാദഃ അദൃഷ്ടലോകാ നിരഹം പ്രതീതിർനിഷ്ഠാവികൽപ്പാം പരമാഖിലേഷ്ഠ സ്വരൂപബുദ്ധിർ ജഗദീശ്വരേ ച സ്വരൂപധീഃ ആത്മനി യാവദസ്തി അരൂപ ആത്മാ യദികഃ പ്രപശ്യേത് സാദൃഷ്ടിരേകാ അനവധിർഹി പൂർണാ യത് പഞ്ചകോശാത്മകമസ്തി ദേഹം തദന്തരാകിം ഭുവനം ചകസ്തി ദേഹം വിനാ പഞ്ചവിധം തദേതത് പശ്യന്തി കേവാ ഭുവനം ഭണന്തു ശബ്ദാദിരൂപം ഭുവനം സമസ്തം ശബ്ദാദി സത്യേന്ദ്രിയവൃത്തിഭാസ്യ സത്യേന്ദ്രിയാണാം മനസോ വശേ സ്യാത് മനോമയം തത് ഭുവനം വദാമഹ ധിയാ സഹോദേതി ധിയാസ്തമേതി ലോകസ്തതോ ധീ പ്രവിഭാസ്യേഷഃ ധീലോകജന്മക്ഷയധാമപൂർണം സദ്വസ്തു ജന്മക്ഷയശൂന്യമേകം ഭവന്തു സദർശന സാധനാനി പരസ്യ നാമാകൃതിഭിഃ സപര്യാഃ സദ്വസ്തുനി പ്രാപ്ത തദാത്മഭാവാനിഷ്ഠൈവ സദർശനമിത്യവേഹി ദ്വന്ദ്വാനി സർവാണി അഖിലാസ്ത്രിപുട്യഃ കിഞ്ചിത് സമാശ്രിത്യ വിഭാന്തി വസ്തു തന്മാർഗണേ സ്യാത് ഗളിതം സമസ്തം ന പശ്യതാം സത് ചലനം കദാപി വിദ്യ കഥം ഭാതി ന ചേത് അവിദ്യ വിദ്യാം വിനാ കിം പ്രവിഭാത്യ അവിദ്യ ദ്വയം ച കസ്യേതി വിചാര്യ മൂലസ്വരൂപനിഷ്ഠാ പരമാർത്ഥവിദ്യ ബോദ്ധാരമാത്മാനമജാനതോ യോ ബോധസ്സ കിം സ്യാത് പരമാർത്ഥബോധഃ ബോധസ്യ ബോധ്യസ്യ ച സംശ്രയം സ്വം വിജാനതസ്തത് ദ്വിതയം വിനശ്യേത് നിദ്രാന വിദ്യാം ഗ്രഹണം ന വിദ്യാം ഗൃഹാതി കിഞ്ചിന്ന യഥാർത്ഥ ബോധേ നിദ്രാ പദാർത്ഥഗ്രഹണേതരാ സ്യാത് ചിദേവ വിദ്യാ വിലസന്തി അശൂന്യാ ഹരി ഓം.